നമസ്കാരം ഡോക്ടർ സജീബ വിനീഷ്. ആദ്യം തന്നെ ഈ ദന്ത സംരക്ഷണം നടത്തേണ്ടത് എങ്ങനെയാണ്, അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിവരിക്കാമോ?
ദന്ത സംരക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എല്ലാവരും ചെയ്യാവുന്ന കാര്യമാണ് ബ്രഷിംഗ്. അപ്പം അത് രണ്ടു നേരം ബ്രഷ് ചെയ്യണം, രാവിലെയും രാത്രിയും. കിടക്കുന്നതിന് മുന്നേ ഉള്ള ബ്രഷിംഗ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത് നമ്മൾ ഭക്ഷണം കഴിച്ചതെല്ലാം പല്ലിനിടയിൽ കിടന്നു നിന്നാലാണ് നമുക്ക് കേടുണ്ടാവാനുള്ള സാധ്യത. അതുകൊണ്ട് എപ്പോഴും രാത്രി കിടക്കുന്നതിനുമുള്ള ബ്രഷിംഗ് ഇസ് എ മസ്റ്റ്. അതുപോലെ തന്നെ ബ്രഷിങ്ങിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് ഫ്ലോസിങ്. രാവിലെയും രാത്രിയും ബ്രഷിംഗ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഫ്ലോസിങ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഇത് രണ്ടും വീട്ടിൽ നിന്ന് ചെയ്യാവുന്നത്. പക്ഷെ നിങ്ങളെ പല്ലും ഗമ്മും എത്രമാത്രം ഹെൽത്തി ആണെന്ന് നിങ്ങൾക്കറിയില്ല. അതിന് നിങ്ങൾ തീർച്ചയായും ഒരു ഡെന്റിസ്റ്റിന് എടുക്കുക. എവറി 6 മന്ത്സ് റെഗുലർ ചെക്കപ്പ് നടത്തിയിരുന്നാൽ മാത്രമേ ഒരു ഹെൽത്തി മൗത്ത് ഉണ്ടാവാൻ പറ്റുള്ളൂ.
ഡോക്ടർ സജീവ പറഞ്ഞുവല്ലോ ഫ്ലോസിങ്ങിനെ കുറിച്ച്, ഫ്ലോസിങ് എന്താണ് എന്നൊന്ന് വ്യക്തമാക്കാമോ?
തീർച്ചയായും. ബ്രഷിംഗ് ചെയ്യുമ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പല്ലിനൊരു പറയുകയാണെങ്കിൽ ഒരു 5 സർഫസ് ഉണ്ടെങ്കിൽ ഒരു ബ്രഷ് ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ മെയിൻ ഭാഗങ്ങളായ പുറത്തും അകത്തും പിന്നെ ഒരു നമ്മൾ ചൂ ചെയ്യുന്ന സർഫസ്, ഈ 3 സർഫസ് മാത്രമേ ക്ലീൻ ചെയ്യുന്നു. പല്ലുകളുടെ ഇടയിലുള്ള സ്ഥലത്ത് ബ്രഷ് പോകാനുള്ള സാധ്യത കുറവാണ്. ബ്രഷ് അവിടെ ക്ലീൻ ചെയ്യില്ല. 2 പല്ലിന് ഇടയിലുള്ള അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫുഡ് നമ്മൾ അവിടെ കൂടി നിൽക്കുന്നത്. എപ്പോഴും പല്ലുകളുടെ ഇടയിലാണ്. അപ്പൊ പല്ലുകളുടെ ഇടയിൽ ക്ലീൻ ചെയ്യുന്ന ഒരു സാധനമാണ് ഫ്ലോസ്. ഫ്ലോസ് തന്നെ മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ഫ്ലോസ് കിട്ടുന്നുണ്ട്. പിന്നെ ഏത് ടൈപ്പ് ഫ്ലോസ് ആണ് ഓരോ ആൾ ഉപയോഗിക്കേണ്ടത്, എല്ലാവർക്കും നോർമലായിട്ട് ഉപയോഗിക്കും. പക്ഷെ വലിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഫ്ലോസിനെ കൊണ്ട് വലിയ കാര്യമില്ല. അപ്പം നമുക്ക് ഇന്റർഡെന്റൽ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്. ചിലവർക്ക് അറിയാതെ ഫ്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗമ്മിനെ മോശമാക്കുക ചെയ്യുന്നത്, അതായത് ഗമ്മിനെ ടയർ ചെയ്തിട്ട് ബ്ലീഡിങ് എല്ലാം വരും. അപ്പം ഒരു ഡെന്റിസ്റ്റിനടുക്കെ പോയിട്ടാണ് പ്രോപ്പർ ബ്രഷിംഗ് എങ്ങനെയാണ്, എങ്ങനെയാണ് ഫ്ലോസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഫ്ലോസിംഗ് ആണോ ഉപയോഗിക്കേണ്ടത് അതോ ഇന്റർഡെന്റൽ ബ്രഷ് ആണോ നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ ഒരു ഡെന്റിസ്റ്റിന്റെ വിസിറ്റിന് പോയി കഴിഞ്ഞാൽ പറഞ്ഞുതരും.
രാത്രി അത്താഴത്തിന് ശേഷം നമ്മൾ പല്ല് തേച്ചു, പല്ല് തേച്ച ശേഷം കിടന്നുറങ്ങി, പിന്നെ രാവിലെ എണീറ്റ ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് മുൻപായിട്ട് പല്ല് തേക്കുന്ന ഒരു ശീലമാണ് നമ്മുടെ ഇടയിലുള്ളത്. അത് ശരിയായ ഒരു ശീലമാണോ?
അത് ശരിയാ. അത് നമ്മുടെ ഒരു ഇത് കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാരും അങ്ങനെ ശീലിച്ച് വന്നതുകൊണ്ടാണ്. ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അതുകൊണ്ട് ഞാനൊരിക്കലും ഇന്നത് ചെയ്യണം എന്ന് പറയില്ല. അത് ഇറ്റ്സ് പേഴ്സണൽ പ്രിഫറൻസ്. പക്ഷേ ഇമാജിൻ, നമ്മൾ എന്തിനാ ബ്രഷ് ചെയ്യുന്നത്? നമ്മളെ ഭക്ഷണങ്ങൾ മുഴുവൻ എടുത്ത് കളയാൻ വേണ്ടിയിട്ടും പല്ല് ക്ലീനായി നിൽക്കുകയാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രാവിലെ മുഴുവൻ കഴിച്ച ബ്രഷിങ്ങും പല്ല് ഭക്ഷണം മുഴുവൻ പല്ലിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുന്നേ ബ്രഷ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം നമ്മളിപ്പം സാൽവി ചോദിച്ചതുപോലെ നമ്മളിപ്പം ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉറങ്ങുവാണ്. ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് വായനാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് എല്ലാവരും പോയി ബ്രഷ് ചെയ്യുന്നത്. പക്ഷേ പല്ല് വായ ക്ലീനാണ്. പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ സലൈവ, അതായത് വായിലെ തുപ്പല് കുറയും. അതുകൊണ്ടാണ് ഈ രാവിലെ എണീക്കുമ്പോൾ വായനാറ്റം ഉണ്ടാകുന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിയുന്ന റിൻസ് ചെയ്താൽ തന്നെ ആ വായനാറ്റം പോകും. പക്ഷെ നമ്മളിങ്ങനെ ശീലിച്ച് വന്നുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി ബ്രഷ് ചെയ്തിട്ട് രാവിലെ എണീറ്റ ഉടനെ ഒന്ന് വായ കഴുകി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് രാവിലെ ബ്രഷ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മളിങ്ങനെ വരുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നത്, ഇറ്റ്സ് പേഴ്സണൽ പ്രിഫറൻസ്. പക്ഷെ രാത്രി ബ്രഷിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
രാവിലെയും കിടക്കുന്നതിന് മുൻപ് രാത്രിയിലും പല്ല് തേക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതലായി പല്ല് തേക്കുന്നത് പല്ലിന്റെ ഇനാമലിനെ ബാധിക്കുമെന്ന് പറയുന്നത് ശരിയാണോ?
തീർച്ചയായിട്ടും ആ കാര്യം ശരിയാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ബ്രഷ് ആണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടത് എന്നെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഒരു ഡെന്റിസ്റ്റിന്റെ അടുക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബ്രഷിംഗ് ടെക്നിക്ക് ശരിയാണോ അല്ലെങ്കിലാണ് നിങ്ങൾക്ക് തേയ്മാനം വരും. എല്ലാ സാധനവും നമ്മൾ റബ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തേയ്മാനം വരുന്ന പോലെ ഇനാമലാണ് പല്ലിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ. ഏറ്റവും ഔട്ട്സൈഡിലുള്ള ലെയറാണ്, വെരി പ്രൊട്ടക്റ്റീവ്, വെരി സ്ട്രോങ്. പക്ഷേ നമ്മൾ ഹാർഡ് ബ്രഷ് ഉപയോഗിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എപ്പോഴും ഇത് സംഭവിക്കുക. റൈറ്റ് സൈഡ് റൈറ്റ് ഹാൻഡ് പീപ്പിൾ ആണെങ്കിൽ റൈറ്റ് സൈഡിലും, ലെഫ്റ്റ് ഹാൻഡ് പീപ്പിൾ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് ഇത് കൂടുതൽ സംഭവിക്കുക. കൂടുതലും മേലെയായിരിക്കും. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഹാർഡ് ബ്രഷ് ഉപയോഗിച്ചിട്ട് കുറേ നേരം ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ടേക്കിംഗ് ദി ഇനാമൽ അവേ. അപ്പം എന്ന് വെച്ചാൽ അതിനുള്ളിലുള്ള ഒരു സാധനമാണ് ഡെന്റിൻ. ഡെന്റിൻ എപ്പോഴും സെൻസിറ്റീവ് ആണ്. അതിനകത്ത് ഒരുപാട് നെർവ്സ് അതൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കുമ്പം വേദന, അല്ലെങ്കിൽ എയർ കടക്കുമ്പോൾ വേദന, അല്ലെങ്കിൽ ചിലവർ പറയും ചൂടുവെള്ളത്തിന് വേദന, ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ആ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ഇനാമൽ എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് ഹാർഡായിട്ട് ഒരിക്കലും ബ്രഷ് ചെയ്യരുത്. പ്രോപ്പർ ബ്രഷിംഗ് ടെക്നിക്ക് പഠിക്കണം.
ഈ ബ്രഷിങ്ങും പല്ലിന് കേടുവരുന്നതും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ട്? അതായത് നമ്മൾ രാത്രി പല്ല് തേക്കാതെ കിടന്നുറങ്ങിയെങ്കിൽ അത് എത്രമാത്രം പല്ലിന് കേടുവരാൻ സാധ്യതയുണ്ട്?
കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മൾട്ടി ഫാക്ടോറിയലാണ്, ഒരുപാട് ഫാക്ടർ ഉണ്ട്. പക്ഷെ ബ്രഷിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞുതരാം എങ്ങനെയാണ് കേട് ഉണ്ടാവുന്നതെന്ന്. നമ്മുടെ എല്ലാവരുടെ വായിലും ഉണ്ടാവുന്ന ഒരു സാധനമാണ് പ്ലാക്ക് എന്ന് പറഞ്ഞത്. അത് വെരി സോഫ്റ്റ് ആണ് എല്ലാവരുടെ വായിലും, കാരണം തുപ്പൽ ഉണ്ടാകുന്നിടത്തോളം കാലം നമ്മുടെ എല്ലാവരുടെയും വായില് പ്ലാക്ക് എന്ന് പറയുന്ന ഒരു തിൻ ഫിലിം ആണ്. അത് എല്ലാവരുടെ വായിലും ഉണ്ടാവും. ആ തിൻ ഫിലിമിൽ ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതിരിക്കുന്ന ബാക്ടീരിയയാണ്. പക്ഷേ ആ ബാക്ടീരിയക്ക് ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അത് എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ അതിന് എന്തെങ്കിലും ഫുഡ് കിട്ടിയാൽ, ക്യാൻ ബി ഷുഗർ ഫുഡാണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ഫുഡാണെങ്കിലും, ആ ഫുഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ആ ഫുഡിനെ ഫെർമെന്റ് ചെയ്തിട്ട് ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആസിഡാണ് നമ്മുടെ പല്ലിനെ ഡിസോൾവ് ചെയ്യിക്കുന്നത്. പല്ലിന് ഒരുപാട് മിനറൽസ് ഉണ്ട്. ആ മിനറൽസ് ഡിസോൾവ് ചെയ്യിച്ചിട്ടാണ് ആദ്യം വൈറ്റ് സ്പോട്ടായിട്ട് കാണും. എന്നിട്ടും നിങ്ങൾ ഡോക്ടർ അടുക്കൽ പോയിട്ടില്ലെങ്കിൽ അതൊരു ക്യാവിറ്റിയായി മാറും. പിന്നെ അത് ഡീപ്പ് ഡീപ്പായി പോകും. അപ്പം ഈ ബാക്ടീരിയ ഭക്ഷണം ഇല്ലെങ്കിൽ ആ ബാക്ടീരിയ ആയി തന്നെ ഇരിക്കും. ഭക്ഷണം ഉള്ളത് കൊണ്ടാണ് ഈ ബാക്ടീരിയ അത് ഫെർമെന്റ് ചെയ്തിട്ട് ആസിഡ് ആക്കുന്നത്. പിന്നെ ചിലപ്പോൾ നമ്മളെ തുപ്പൽ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഒരു നല്ലൊരു ക്ലൻസിങ് ആക്ഷൻ ആണ് ഈ തുപ്പൽ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, രാത്രി ഉറങ്ങുമ്പം തുപ്പൽ എന്റെ സലൈവ ഗ്ലാൻഡ് എല്ലാം അടച്ചിട്ടുണ്ട്. തുപ്പൽ കുറവായിരിക്കും രാത്രി ഉറങ്ങുമ്പോൾ. അപ്പം ഈ ബാക്ടീരിയക്ക് ഒരുപാട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാനും ഒരുപാട് കേടുണ്ടാക്കാനുള്ള സാധ്യതയാണ് ഈ രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നത്. ആ സമയം മുഴുവൻ ഈ ബാക്ടീരിയക്ക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ രാത്രി ബ്രഷ് ചെയ്തിട്ട് ആ കാർബോഹൈഡ്രേറ്റോ ഷുഗറോ എന്താ വായിലുള്ള അതെല്ലാം എടുത്തു കളഞ്ഞാൽ ഈ ബാക്ടീരിയക്ക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു സാധനമില്ല. പക്ഷെ ബ്രഷ് ചെയ്തിട്ടും ഇത് വരുവാണെങ്കിൽ നിങ്ങളുടെ ജെനറ്റിക്കിലോ അല്ലെങ്കിൽ ഈ പ്ലാക്കിലുള്ള ബാക്ടീരിയ ഇതില്ലാണ്ട് തന്നെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് ഫാക്ടർ ഉണ്ട്. പക്ഷെ ബ്രഷിംഗ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വേറൊരു സാധനമുണ്ട്, ഫ്ലൂറൈഡ്. ഈ ഫ്ലൂറൈഡ് എന്തെന്ന് വെച്ചാൽ ഈ ബ്രഷിംഗ് ചെയ്തവർക്കും ഈ കേട് വരുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ഫ്ലൂറൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പ്ലാക്കിലുള്ള ബാക്ടീരിയനെ കുറച്ചും കൂടെ ഇനാക്റ്റീവ് ആക്കാൻ പറ്റും.
അപ്പൊ ഈ പല്ലിന് കേട് വരുന്നത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല്ലിന് കേടുണ്ടാവുന്നത് കൊണ്ട് ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് അത് കൂടുതലായി ബാധിക്കുന്നത്?
അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരുപാട് പേര് വെറും വായല്ലേ എന്ന് വിചാരിച്ചിട്ട് പല്ല് വരുക, പല്ലെടുത്ത് കളി, അങ്ങനെ അവർ ഒരുപാട് കെയർ ചെയ്യില്ല. എല്ലാവരും പല്ലിന് ലാസ്റ്റ് ടേമിലാണ് ഡോക്ടർ അടുക്ക പോവുക. പല്ലിൽ കേട് വരുമ്പോൾ ഈ തലവേദന എന്ന് പറഞ്ഞത് ഒരു നേർവ് ഉണ്ട് നമ്മുടെ തലേന്റെ ഭാഗത്ത് നിന്ന്. ഒരു നേർവ് വന്നിട്ടാണ് നമ്മൾ മേലെ ജോലും താഴത്തെ ജോലും എല്ലാം പോകുന്ന ഒരു അഞ്ച് നേർവ് ഇങ്ങനെ ഉണ്ട്. അപ്പം നമ്മുടെ പല്ല് എഫക്ട് ചെയ്യുമ്പം ചെറിയൊരു കേട് കൊണ്ട് ഒരിക്കലും തലവേദന വരില്ല. അത് ഡോക്ടർ അടുക്ക പോവാണ്ടെന്ന് നേർവ്, ഞാൻ പറഞ്ഞല്ലോ ഡെന്റിന് എഫക്ട് ചെയ്തു, അതിനുള്ളിൽ പൾപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നേർവ്, അതിന് എഫക്ട് ചെയ്തു, എന്നിട്ടും പോയിട്ടില്ല. അതിലാവുമ്പോഴാണ് നമുക്ക് ഈ നേർവിന് എഫക്ട് ചെയ്യും. നേർവിന് എഫക്ട് ചെയ്യുമ്പോഴാണ് തലവേദന, ജോവേദന എന്നാണ് ഡോക്ടർ അടുക്ക പോവുക. അപ്പോൾ ഡോക്ടർ പറയും ഈ പല്ലെടുക്കണം അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യും. അങ്ങനെ അത് തലവേദന. അല്ലാതെ ഈ പല്ലിൻ്റെ അല്ലാണ്ട് ഗം ഡിസീസ് ഉണ്ടാവും. വയൽ പല്ല് മാത്രമല്ല ഗമ്മുണ്ട്. അപ്പോൾ ഗമ്മാണ് ഈ പല്ലിനെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഗം ഡിസീസിനാണ് എവറി 6 മന്ത്സ് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത്. പല്ലിന് കേട് വരുന്ന കൂടാതെ നമ്മളെ ഗം മോശം ഇൻഫെക്ഷൻ വരും. ആ ഗം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് ഡോക്ടറുടെ അടുത്ത് പോയിട്ടില്ലെങ്കിൽ ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഗമ്മിൻ്റെ ടിഷ്യൂവിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്നിട്ട് ഈ ഗം ഈ ബാക്ടീരിയ തന്നെ ബ്ലഡ് സർക്കുലേഷനിൽ ബ്ലഡിൽ പോകും. ബ്ലഡ് സർക്കുലേഷനിൽ പോയി കഴിഞ്ഞാൽ അറിയാലോ ബ്ലഡ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും പോകുന്നതാണ്. ഈ ബ്ലഡ് കാർഡിയോ വാസ്കുലർ ഡിസീസ്, അത് ഹാർട്ട് ഡിസീസിനെ വരെ, ഹാർട്ടിലെ ഒരു പ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ വരെ ഈ ഡിസീസിനെ, ഇത് എല്ലാവർക്കും ഉണ്ടാവില്ല, വളരെ ക്രോണിക് കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ആയിട്ട് ഡെന്റിസ്റ്റിനൊക്കെ പോകാണ്ട് ഒരുപാട് ഡേർട്ടുള്ള വായിലുണ്ടാവുന്നവർക്ക് ഈ കാർഡിയോ വാസ്കുലർ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു ലങ് ഡിസീസിൽ എഫക്ട് ചെയ്യുന്ന ഒരു പേഷ്യൻ്റാണ്. അങ്ങനെയുള്ളൊരു പേഷ്യൻ്റ് വായ നല്ല ക്ലീൻ അല്ലെങ്കിൽ ന്യൂമോണിയ വരെ ഉണ്ടാവാനുള്ള സാധ്യത 10% ആണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുപോലെ ഡയബറ്റീസ്, ഡയബറ്റീസിന് 2-way ആണ്. അതായത് ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഗം ഡിസീസ് വരാം, ഗം ഡിസീസ് ഉള്ള ഒരാൾക്ക് ഡയബറ്റീസും വരാം.
അതുപോലെ ഇപ്പോൾ വായു നാറ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വയറിനുണ്ടാവുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗത്തുണ്ടാകുന്ന അസുഖങ്ങൾ മൂലം വായുനാറ്റം സംഭവിക്കാം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ് ഡോക്ടർ സജീബ?
വായുനാറ്റത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ആദ്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്താണ് കാരണം. രാവിലെ എണീക്കുമ്പോൾ ഉടനെ ഉള്ള വായുനാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സലൈവ ഫ്ലോ കുറയുന്നതുകൊണ്ടാണ്. അത് വലിയ കാര്യമാക്കാനില്ല, കാരണം രാവിലെ എണീച്ചൊന്ന് വായ കഴുകി കഴിഞ്ഞാൽ പോവും. ഇപ്പൊ സെൽവി ചോദിച്ച പോലെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റിക് അസിഡോസിസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതുള്ളവർക്ക് ഒരുപാട് വായനാറ്റം ഉണ്ടാവും. അത് ട്രീറ്റ് ചെയ്യാണ്ട് ഒരിക്കലും വായനാറ്റം പോകില്ല. അതുപോലെ കിഡ്നിയുടെ എന്തെങ്കിലും ഒരു ഡിസീസിന്റെ ഹെപ്പാറ്റിക് എൻസിഫലോപ്പതി എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ഡിസീസ് ഉള്ളവർക്ക് വായനാറ്റം ഉണ്ടാവും. പിന്നെ നമ്മളെ ലങ്ങിന് എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതുപോലെ നമ്മളെ റെസ്പിറേറ്ററി ട്രാക്കിന് സൈനസൈറ്റിസ്, അങ്ങനെ റെസ്പിറേറ്ററി ട്രാക്കിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വായനാറ്റം ഉണ്ടാവും. പ്ലസ് നമ്മുടെ വായിൽ കേട്, അതുപോലെ ഗം ഡിസീസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും, പിന്നെ ബ്രഷ് ചെയ്യാണ്ടിരിക്കുക, ഭക്ഷണം ഉള്ളിൽ കുടുങ്ങി നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. വേറൊരു റീസൺ,
വായ്നാറ്റം അകറ്റുവാനായി മൗത്ത് റിൻസും മറ്റും മാർക്കറ്റുകളിൽ ലഭ്യമാണ്. വായ്നാറ്റം അകറ്റാൻ ഇത് എത്രമാത്രം സഹായകമാണ്?
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായ്നാറ്റത്തിന്റെ റീസൺ കണ്ടുപിടിക്കാതെ മറ്റെന്ത് ഉപയോഗിച്ചാലും ജസ്റ്റ് ടെമ്പററി റിലീഫേ തരത്തുള്ളൂ. പിന്നെ മാർക്കറ്റിൽ ഒരുപാട് മൗത്ത് റിൻസ് അവൈലബിൾ ആണ്, പക്ഷെ അതൊന്നും ഉപയോഗിക്കണം ഞാൻ പറയില്ല. കാരണം ചിലതെല്ലാം ആൽക്കഹോൾ കണ്ടെയ്നിങ് ഉണ്ട്. അപ്പോൾ ആൽക്കഹോൾ കണ്ടെയ്നിങ് ഉള്ള ഒരു മൗത്ത് റിൻസ് ഉപയോഗിക്കരുത്. എപ്പോഴും മൗത്ത് റിൻസ് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ആൽക്കഹോൾ ഉണ്ടോ നോക്കണം.
നന്ദി ഡോക്ടർ സജിബ, SBS റേഡിയോ മലയാളത്തോട് ഇത്രയും നേരം സംസാരിച്ചതിന്.